ഷൂഫിന്റെ മകനായ തോഹുവിന്റെ മകനായിരുന്നു. എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരിത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേർ. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൻ ഷീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ഷീലോവിലേക്ക് പോവുക പതിവായിരുന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്നു. ഹൊഫ്നിയും ഫിനെഹാസും അവിടെ ഉണ്ടായിരുന്നു. എൽക്കാനാ യാഗം കഴിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെനിന്നയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നായെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നെ, നീ എന്തിനു കരയുന്നു? എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ഷീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതുക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയനെ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അതികാലത്തെഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു യഹോവ അവളെ ഓർത്തു. ഒരേ ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമുവേൽ എന്ന് പേരിട്ടു. പിന്നെ എൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാഗവും നേർച്ചയും കഴിക്കാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാമെന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുലകുടി മാറും വരെ താമസിക്ക, യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ച് മുലകുടി മാറും വരെ മകന് മുല കൊടുത്തു. അവന് മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തിരുത്തി വീഞ്ഞയുമായി അവനെ ഷീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലന് ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കരിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. 2 അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഡംഭിച്ച് ഇനിയും സംസാരിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം. അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു. ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു. വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു. പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ. ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു. തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തന്റെ അഭിഷക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. പിന്നെ എൽക്കാന രാമയിൽ തന്റെ വീട്ടിലേക്ക് പോയി. ബാലൻ പുരോഹിതനായി ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്തെ പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ഷീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോടെ, പുരോഹിതനെ വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട് അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാത്കാരനെ എടുക്കുമെന്ന് പറയും. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ശമുവേൽ എന്ന ബാലനോ പഞ്ഞുനീൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്നു കൊടുക്കും. എന്നാൽ ഏലി എൽക്കാനെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 രണ്ട് പുത്രിമാരെയും പ്രസവിച്ചു. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായാറെ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവർത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞു ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത് എന്റെ മക്കളെ. യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവനു വേണ്ടി ആർ അപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചതുകൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. ശമുവേൽ ബാലനോ വളരുംതോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗ്രഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം ഇപ്പോഴോ യഹോവ അരളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളിതാ വരുന്നു. ഇസ്രായേലിൽ ലഭിക്കാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകുകയുമില്ല. നിന്റെ കണ്ണ് ക്ഷയിപ്പിപ്പാനും നിന്റെ ഹൃദയം വ്യസനിപ്പിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ രണ്ട് പുത്രന്മാരായ ഒഫ്നിക്കും ഫീനെഹാസിനും ഭവിപ്പാനിരിക്കുന്നത് നിനക്കൊരു അടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ നിനക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന് ഒരു വെള്ളിക്കാശിനും ഒരു അപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ട് ഒരു കഷ്ണം അപ്പം തിന്നാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതന്റെ വേലയ്ക്കാക്കണമേ എന്ന് അപേക്ഷിക്കും. 1 ശമുവേൽ 3 ശമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമുവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമുവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളികേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമുവേലേ എന്ന് വിളിച്ചു. ശമുവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമുവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമുവേലിനെ മൂന്നാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു, അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലിനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമുവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ ശമുവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമുവേലെ ശമുവേലെ എന്ന് വിളിച്ചു. അതിന് ശമുവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമുവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യം തന്നെ നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായ കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശമുവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളെ തുറന്നു. എന്നാൽ ഈ ദർശനം ഏലിയെ അറിയിക്കാൻ ശമുവേൽ ശങ്കിച്ചു. ഏലി ശമുവേലിനെ വിളിച്ചു, ശമുവേലെ മകനെ എന്ന് പറഞ്ഞു. അടിയനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിനക്കുണ്ടായ അരുളപ്പാട് എന്തേ? എന്നെ ഒന്നും മറക്കരുത്. നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശമുവേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. എന്നാറെ അവൻ, യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശമുവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ഷീലോയിൽ വെച്ച് ശമുവേലിനെ യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ഷീലോയിൽ വെച്ച് പ്രത്യക്ഷനായി. ബാറക്കുമോർ 118 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്തീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈ എന്നേക്കുമുള്ളത്. അവന്റെ ദൈ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ, അവന്റെ ദൈ എന്നേക്കുമുള്ളതെന്ന് അഹറോൻ ഗ്രഹം പറയട്ടെ, അവന്റെ ദൈ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എന്റെ പക്ഷത്തുണ്ടേ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുകയും ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. നീ എനിക്ക് ഉത്തരമരളി, എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്നും നിങ്ങളെ അനുഗ്രഹിക്കുന്നു, യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു, യാഗപീഠത്തിന്റെ കൊമ്പുകളോളും യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു, ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ,
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി. ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം ബഹുത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വധരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. തിരക്കെട്ട ഈ ലോകത്തിൽ അതിനേക്കാൾ ഉപരി പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ സ്വസ്ഥതയോട് അല്പസമയം പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ നാമധേയത്തിൽ വേർതിപ്പെട്ടിരിക്കുന്ന ഈ ദിവസം അതിനേക്കാൾ ഉപരിയായി 25 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ കർത്താവിന്റെ രക്ഷണീയമായ ഈ ലോകത്തിലേക്കുള്ള വരവിന്റെ ശ്രേഷ്ഠമായ ഓർമ്മയെ അനുസ്മരിച്ച് നോമ്പനുഷ്ഠിക്കുന്ന ഈ ദിവസം വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനയുടെ ഭാഗമായി അനുദോഷം ജീവൻ ചെയ്യുന്ന വലിയ നന്മകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിപ്പാനും അതോടൊപ്പം ചൂടുവച്ച പാതകളിൽ വന്നുപോയ വീഴ്ചകളെ അനുതാപത്തോട് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിപ്പാനും മുമ്പോട്ടുള്ള ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സുസജ്ജമാക്കുവാനുമൊക്കെ നമുക്ക് ഒരുക്കിത്തന്ന ഈ ശ്രേഷ്ഠമായ അവസരത്തെ ഓർ ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഇരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ചുരിചിതരണമെന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചവരെയും പ്രത്യേക ഇപ്പോൾ ഈ ശുശ്രൂഷയെ വളരെ ആത്മീയ ഊർജത്തോട് നയിക്കുകയും ചെയ്യുന്ന അഭിയന്യ ഭദ്രാശ്രമത്രാപോലത്തെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ ആദരവോടും വിനയത്തോടും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ വന്നി വി സി വർഗീസ് അച്ഛൻ, ഐസക് വി പ്രകാശത്തിന്, വന്നിയ സക്കറിയ റമ്പാച്ചൻ, ദൂരേഞ്ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനിയരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഈ ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തും കാനഡ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ വളരെ പ്രാർത്ഥനയോടും ഭക്തിയോടും ശ്രദ്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഒരുങ്ങി വരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഓരോ കൂട്ടായ്മകളും കൂടുതൽ മനസ്സുകൊണ്ടും ശരീരത്തോടും ദൈവത്തോടടുത്ത് ചേരാൻ സാധ്യതയുള്ള അവസരങ്ങളായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 201 ഗീതം, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള സുവിശേഷ ഗീതങ്ങളിലെ 201 ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും യാതൊരു വ്യവസ്ഥയോ ഒന്നും കൂടാതെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവകരത്തിന്റെ ആർദ്രമായ ആഴമായ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം.
അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും മാധനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം, നിത്യസ്നേഹം, അണവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു, എന്നെ ഓമനയായി കാത്തിടുന്നു, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി കതിരഞ്ഞിടുന്നു, എന്നെ ഓമനയായി കരുതിടുന്നു, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു, എന്റെ ഓമനയായി കരുതുന്നു, അനുകമ്പാർദ്രമ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു, എന്നെ ഓമനയായി കരുതിടുന്നു, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം.
കൗമപ്രാർത്ഥനയ്ക്കായിട്ട് അഭ്യുനത്തിന് മനസ്സിനെ സ്വാഗതം ചെയ്യുന്നു.
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഊരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശം സ്വർഗത്തിലെ പോലെ ഭൂവിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, വിനോദമോട്ടോ ഞങ്ങളെ രക്ഷകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവും നിന്റെ പേരിലെ ഫലമായി. നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യേയും മർത്തോറിയമ്മേ തമ്പുരാന്റെ അമ്മയും പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമീൻ.
കാരണവാനും ദേവാനും കൃപയുള്ളവനും ദീർഘശിഷ്ടയുള്ളവനും ഉത്തമനും മാതൃതയുള്ളവനും രഹസ്യങ്ങളെ അറിയുന്നതിനായ മെസ്സിയ തമ്പുരാനെ, ഞങ്ങളുടെ ഞങ്ങൾ തിരുവൻപിച്ചിട്ടുള്ള പാപങ്ങൾ വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ബോധം നൽകുകൊണ്ട് ഇപ്പോൾ നിന്റെ ദേവനോട് എന്റെ പാപങ്ങൾക്കായും കുറ്റങ്ങൾക്കായും മോചനം യാചിക്കുന്നു. കൃപയോടെ എന്റെ പാപങ്ങളെയും വേദനകളെയും സുഖപ്പെടുത്തുകയും എന്റെ തെറ്റുകൾക്ക് മാപ്പരുകയും ചെയ്യണമേ. നിന്റെ ശരണത്തിന്മേ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളെ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള പരിശുദ്ധന്മാരുടെ കൂടാരങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളവരും കൂടി നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുമായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുകയും ചെയ്യുമാറാകണമേ. എന്റെ സൃഷ്ടാവേ, നിന്റെ ദൈവത്തിന്റെ ധാരാളം മേഘനകളാൽ കൃപയോടെ എന്നെ രക്ഷിക്കണമേ എന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയാലും കരുണയാലും അല്ലാതെ എനിക്ക് വേറെ ശരണവാസയുമില്ല. കർത്താവായ യേശുമിശിഹ സങ്കടകരമായ കണ്ണുനീരോടുകൂടി നിന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടവല്ലാത്ത നിന്റെ ആദര കരുണയാൽ ജീവകാലമൊക്കെയും എന്റെ ബലഹീനതയൊക്കെ നീ സഹായിക്കണമേ. അശുദ്ധ വിചാരികളുടെ വർഷത്തിൽ നിന്നും എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാൽ എന്റെ സർവ്വ കുറ്റങ്ങൾക്കും മോചനം നൽകണമേ. നിന്റെ സന്നിധിയിലെ ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെ ഉള്ളവനുമായ ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ സമയത്ത് എന്റെ ബലഹീനതയിലേക്ക് നീ തിരിഞ്ഞു നോക്കി എന്റെ കർത്താവെ എന്ന കരുണയാൽ എന്റെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത് എന്റെ ശാശ്വത ലജ്ജിപ്പാനും എന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാലും കരുണയാലും നല്ല അടയാളം മുന്നിൽ സ്ഥാപിച്ചു തരണമേ. ആയത് ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ ബാധിക്കുമോർ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. അഭയന്യ പിതാവെ, ആദരണീയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ഒരിക്കൽ കൂടി ആമുഖമായി അഭയന്യ തിരുമനസിന്റെ പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യത്തിന് ഒരുപാട് സന്തോഷവും ഒരുപാട് നന്ദിയും ഈ സമയത്ത് അറിയിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഒരു വലിയ ചൈതന്യം വന്നതുപോലെയാണ് തിരുമനസിന്റെ സാന്നിധ്യം എന്നുള്ളത് ഞാൻ ആമുഖമായി വീണ്ടും ഓർപ്പിക്കുന്നു. നമുക്കറിയാം 25 ദിവസം നീണ്ടു നിൽക്കുന്ന എൽദോ നോമ്പിൽ കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠമായ വരവേൽപ്പിനെ, അതിന്റെ ശ്രേഷ്ഠമായ അനുസ്മരണത്തെ ആദരപൂർവം നമ്മൾ ഈ നോമ്പ് അനുഷ്ഠാനത്തിൽ കൂടി സ്വീകരിക്കുമ്പോൾ അത് വെറുതെ ഒരു നോമ്പ് നോക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് ജാതം ചെയ്ത രക്ഷ സമസ്ത മാനവജാതിക്ക് പ്രദാനം ചെയ്ത വലിയ സത്യത്തെ ഒരു പ്രഘോഷിക്കുകയൂടാ. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ നോമ്പ് അനുഷ്ഠാനങ്ങളിൽ കൂടി അതൊരു പ്രഘോഷണത്തിന്റെ ഭാഗം കൂടെയാണ് തിരിച്ചറിയട്ടെ. അതുകൊണ്ട് ദൈവമുമ്പാകെ സമർപ്പിക്കുന്ന ഈ നോമ്പൊക്കെ തമ്പുരാൻ സ്വീകരിക്കുകയും നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്കും ആ വിശുദ്ധി നിത്യതയുടെ സോപാനങ്ങളിലേക്ക് നയിക്കാനുള്ള വാതായനങ്ങളായി അതിന് മുഖാന്തരങ്ങളായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 5:1-2 ബാക്കി നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മുടെ വാക്കുകൾക്ക് ദൈവം ചെവി നൽകുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ധ്യാനത്തെ തമ്പുരാൻ ശ്രദ്ധിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാവട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് ദൈവം, ശോധന ചെയ്യുന്നവനാണ് ദൈവം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് തിന്മകളും പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും അനുനിമിഷം പല രൂപത്തിലും ഭാവത്തിലും അതിനേക്കാൾ ഉപരി ലോകത്തിന്റെ പ്രലോഭനങ്ങളൊക്കെ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അപകടങ്ങളിലൊന്നും കാല് തട്ട് വഴുതി വീണുപോകാതെ നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളും ഉപവാസങ്ങളും അതുപോലെ തന്നെ നാം കേൾക്കുന്ന ദൈവവചനങ്ങളും ഒക്കെ കൂടുതൽ തമ്പുരാൻ ശ്രദ്ധിക്കത്തക്കവണ്ണം, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ആത്മീയ കരുത്തേകുവാൻ തക്കവണ്ണം നിദാനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥന നമുക്ക് നൽകുന്ന ആത്മീയ കരുത്ത് വാക്കുകൾക്ക് അതീതമാണ്. ഞാൻ അഫീന തിരുമനസിന്റെ അടുത്ത് ഇങ്ങനെ ഇന്ന് രാവിലെ ഓർപ്പിക്കുകയുണ്ടായി. ഈ പ്രാർത്ഥന തുടങ്ങിയ അവസരങ്ങളിലൊക്കെ പ്രസംഗത്തിന്റെ മുമ്പും അതിനുശേഷവും തിരുമേനിയാണ് തിരുമേനിയുടെ സമയത്ത് തിരുമേനിയായിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് തിരുമേനി ഇവിടെ ഇല്ലാത്ത സമയത്ത് പിന്നെ ഞാനും ഐസക്കത്തിനും ഒക്കെയാണ്. അതുകൊണ്ട് തിരുമേനിയുടെ അനുഗ്രഹം, തിരുമേനിയുടെ തിരുമേനി പറഞ്ഞൊരു പാദം എന്നെ ഒരുപാട് ശ്രദ്ധിക്കും, എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അച്ഛൻ ഒരുപാട് സംസാരിക്കുന്നതിനേക്കാളും പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം. അത് തന്നെയാണ് സത്യം. അത് ഞങ്ങൾക്ക് തിരിച്ചറിവൂടാണ്. ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം ബാകെ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിനപ്പുറം അപ്പുറം ശക്തിയായിട്ടൊന്നുമില്ല. വലിയ ഒരു ഉൾക്കാഴ്ചയാണ് ഒറ്റ പദത്തിൽ തിരുമേനി നൽകിയത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ആത്മീയ നേതാവിനെ ഈ പ്രാർത്ഥനയ്ക്കും ഈ സമൂഹത്തിനും കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ ഒരു വലിയ തേജസ്സായിട്ട് തന്നെ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥന കൂടുതൽ അനുഗ്രഹമായി. അനേകർക്ക് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നമുക്കറിയാമല്ലോ ഒരുപാട് രോഗികൾ പേര് നൽകുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും രോഗികളുടെ പേര് അവരുടെ ഉറ്റവര് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയോടാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടമായി ഒരുപാട് ശബ്ദങ്ങൾ ഉയരുന്നതിനേക്കാൾ ഉപരിയായി ഒരു ഹൃദയത്തിന്റെ മന്ത്രണമായി ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനും ധ്യാനമായി ആ ധ്യാനം ആ പ്രാർത്ഥന അനേകർക്ക് ആശ്രയവും ശക്തിയുമായി പരിലസിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യാം. പ്രധാനമായിട്ട് ഈ ദിനങ്ങളിൽ നമുക്ക് നോമ്പിന്റെ കാര്യം ആമുഖത്തിൽ ഓർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഓർക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യം, മലങ്കര സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വം നൽകിയ പരിശുദ്ധ പിതാവായ ഔഗൻ പ്രഥമൻ കാതോലിക്ക ബാവയുടെ 47-ാം ഓർമ്മയാണ് നാളെ 8-ാം തീയതിയാണ് ആ പരിശുദ്ധ പിതാവിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നത്. തീർച്ചയായിട്ടും മലങ്കര സഭയുടെ സൗമ്യ സാന്നിധ്യം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു പിതാവാണ്. ഒരുപക്ഷെ ഞാനത് കണ്ടിട്ടൊന്നുമില്ലെങ്കിൽ തന്നെയും ആ പിതാവിന്റെ ജീവിത ദർശനങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളത് ആരെടുത്ത് വന്നാലും അല്ലെങ്കിൽ എത്ര പ്രകോപിതമായ സമയങ്ങളിലും വളരെ സൗമ്യതയോടെ മന്ദസ്ഥതയോടെ സംസാരിക്കുകയും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ സാന്നിധ്യമായിരുന്നു ആ പിതാവ്. എനിക്കൊന്ന് സഭയ്ക്ക് വേണ്ടി ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പിതാക്കന്മാരിൽ ഏറ്റവും ശ്രദ്ധേയൻ അദ്ദേഹം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രമാത്രം ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരെ ഏൽക്കേണ്ടി വന്ന ഒരു പിതാവാണ്. ഒരുപക്ഷെ അവരുടെയൊക്കെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതിഫലനമാണ് ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന സഭയിൽ അനുഭവിക്കുന്ന ആത്മീക സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ഇതുപോലുള്ള പിതാക്കന്മാരുടെ കാലുകളിൽ പിന്തുടരുവാൻ തക്കവണ്ണം നമുക്കിടയാവട്ടെ. അതോടൊപ്പം തന്നെ 9-ാം തീയതി ഈ ഭദ്രാസനത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, നേരത്തെ ഔഗൻ ബാബയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു ഈ ഭദ്രാസനത്തിന് ആത്മീകതയുടെ ഒരു ശ്രേഷ്ഠ നൈർമല്യം പകർന്നു തന്ന അഭിയുന്നിയ മാത്യുസ് ബർണബാസ് തിരുമനസിന്റെ 10-ാമത്തെ ഓർമ്മയാണ്. ഒരുപക്ഷെ ഇവിടെ ഈ പുതിയ ജനറേഷനിലെ വൈദികരൊക്കെ ഏറ്റവും കൂടുതൽ പ്രകാശിച്ചിട്ടുള്ളത് ഈ പിതാവിന്റെ സാമീപ്യത്തിൽ നിലപ്പിക്കുന്ന പ്രകാശകരണങ്ങൾ ഏറ്റുകൊണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊരു വലിയ സംഭാവന, പല സംഭാവനകൾക്കുപരി ഇങ്ങനെ ഒരു വലിയ സംഭാവന ഈ ഭദ്രാസനത്തിന് വേണ്ടി നൽകിയ, ഈ സഭയ്ക്ക് വേണ്ടി നൽകിയ ഒരു വലിയ പിതാവാണ്. എല്ലാവർക്കും മാതൃകയാകാൻ പറ്റിയ ഒരു ശ്രേഷ്ഠ പിതാവാണ് അഭിയുന്നി ബർണബാസ് തിരുമേനി. ഇന്ന് അവരൊക്കെ ഈ ലോകത്തിൽ മണ്മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ സഭ ഈ പിതാക്കന്മാരെ ഓർക്കുന്നതിൽ കൂടി ഇന്നും അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നും അവരുടെ ജീവിത അംശങ്ങളൊക്കെ അവരായിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് സമർപ്പിച്ചിട്ടുള്ള നല്ല ജീവിത അംശങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ നമ്മുടെ ഈ വരും തലമുറയുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു കരുത്താണെന്നുള്ളതിന് സംശയമില്ല. ഈ പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മ നമുക്ക് അനശ്വരമാകട്ടെ. അതോടൊപ്പം തന്നെ 10-ാം തീയതി മാർ ബഹന സഹദായുടെയും സഹോദരി സാറായുടെയും കൂട്ടുസഹോദരന്മാരുടെയൊക്കെ ഓർമ്മയാണ്. മാബൂഗിലെ തിരുമേനിയുടെ ഓർമ്മയാണ്. ബഹനാൻ സഹദയൊക്കെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് ക്രൈസ്തവ വിശ്വാസം നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒറ്റ പേഴ്സിക്യൂഷൻ ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ച് ലോകത്തിന് മുമ്പ് നെറുകയിൽ കാണിച്ച പരിശുദ്ധ സഹദയന്മാരായിട്ടുള്ള പിതാക്കന്മാരാണ്. ഇവരുടെയൊക്കെ മധ്യസ്ഥത എന്നും സഭയ്ക്ക് കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പി സി ഓറദേശനാണ്. എനിക്കറിയാം ഈ പി സി ഓറദേശൻ പ്രസംഗിക്കുമെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പുതിയത് കേൾക്കാനിടയാകുന്ന ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അച്ഛൻ ഒരുപാട് തിരക്കിട്ട അവസരങ്ങളാണെങ്കിൽ പോലും എപ്പോഴും ഈ പ്രാർത്ഥന അതിലൊരു അച്ഛന്റെ ഒരു വാക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ ആ തിരക്കിന്റെ മധ്യത്തിൽ ഒരുപടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി കടന്നു വരികയും വളരെ ആഴമായ ആശയം പകർന്നു നമ്മളെ, പ്രത്യേകിച്ച് പുതിയ ചിന്തകൾ പകർന്നു നൽകി ഒരു ആത്മീയ കരുത്തേകുന്ന ഒരു വന്യ പിതാവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട പി സി ഓറച്ചനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട ഐസക് പ്രകാശ് അച്ഛൻ സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ ധ്യാനം നിർവഹിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 169-ാമത്തെ ഗീതം. ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട് എന്ന സുപരിചിതമായ ഗീതം.
ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, ആവശ്യഭാരങ്ങളാൽ ഞാനാകുലനായിടുമ്പോൾ, ആവശ്യഭാരങ്ങളാൽ ഞാനാകുലനായിടുമ്പോൾ തന്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ട്, തന്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ട്. ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്, എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, ലോകത്തിൻ കെടുതികളിൽ ഞാൻ താണടിയാകാതെ, ലോകത്തിൻ കെടുതികളിൽ ഞാൻ താണടിയാകാതെ, എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനാ യേശു അരികിലുണ്ട്, എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനായി യേശു അരികിലുണ്ട്. ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ.
അഫീന തിരുവനസന്റെ അനുവാദത്തോടുകൂടി ബഹുമാനോർ പി സി ഓർ അച്ഛനെ തിരുവചന ധ്യാനത്തിനായി വളരെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാറുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. അഭിയന്യ ത്രിമേനി വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ദൈവജനത്തിൽ ഒന്നു ചേർന്ന് ദൈവത്തിന് മുമ്പാകെ കൂടി വരുവാൻ നമുക്കിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോ സത്യം പറഞ്ഞാല് ആത്മീയമായി ഒരു ഓവർവേമിംഗ് ആയിട്ടുള്ളൊരു ഹൃദയത്തോടു കൂടി ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം അഭിയന്യ തിരുമേനിയുടെ സാന്നിധ്യം, ഈവാന്യ തിരുമേനിയെ നന്ദിയോടെ ഓർക്കുകയാണ്. അഭിയന്യ തിരുമേനിയുടെ കോട്ടയത്തെ ഗിയോർഗീസ് മാർ യുവാനിയ തിരുമേനിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടേത് തോമസ് മാർ യുവാനിയ തിരുമേനിയാണ്. ഗിയോർഗീസ് മാർ യുവാനിയ തിരുമേനിയുടെ നാമം തന്നെയാണ് ഈ തിരുമേനി സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിലായ ഞങ്ങൾക്ക് ഒന്ന് ചേർന്ന് ഗിയോർഗീസ് മാർ യുവാനിയോസ് തിരുമേനിയോടൊപ്പം ഞാലിയാവഴി ദയറായിൽ നമ്മുടെ തിരുമേനിയുടെ ഒരു ആത്മീയ കുഞ്ഞനുജനായിട്ട് അവിടെ ദയറായിൽ നിൽക്കാനൊക്കെ സാധിച്ച വലിയ അവസരത്തെ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അപ്പച്ചൻ ചോദിച്ചു, ഈ ഞാലിയാവഴി ദയറായി ഇപ്രാവശ്യം എത്ര തിരുമേനിമാരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 പേരുണ്ട്, ഇനി ഒരു വർഷം ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ അതിന്റെ കാരണം പിന്നെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഗിയോർഗീസ് മാർ യുവാനിയോസ് തിരുമേനി എന്ന് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ, ഇന്നും ജീവിക്കുന്ന വിശുദ്ധൻ, ദൈവത്തിന് തീർപ്പാക്കിയ വിത്ത് അത് അനുഗ്രഹീതമായി വളരുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ബലഹീന രാജ്യങ്ങൾക്കൊക്കെയും ആ തിരുമേനിയുടെ ശിഷ്യഗണത്തിലായിരിക്കാൻ ആ മാതൃകയൊക്കെ കാണാനായിട്ട് ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ബലഹീനായ ഞാനും വാൻകൂവർ പള്ളിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഇപ്പോൾ വാൻകൂവർ പള്ളിക്കാരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം അവിടുന്നും പള്ളിയിൽ ഇതിനകത്ത് ഉണ്ടാകുമല്ലോ. ഞാലിയാവിടെ ദേറായിൽ നിന്ന് തുടർച്ചയായിട്ട് അവിടെ വൈദ്യരെ കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അവരുടെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും അത് വിവാഹിതനായി ഞാൻ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നുവെങ്കിലും ഒരു ആത്മീയമായിരിക്കുന്ന ഒരു ചെറിയ മാതൃകയൊക്കെ അവിടെ വെക്കാൻ സാധിച്ചതുകൊണ്ടായിരിക്കും എന്നും കൂടി വിചാരിക്കുകയാണ്. അപ്പൊ ദിവസം ഇതിലെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് അധിക സമയം നഷ്ടപ്പെടുത്താതെ തന്നെ എനിക്ക് അവസരം തന്നതിൽ ആദ്യമേ തന്നെ നന്ദി അറിയിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എന്നെ ശ്രവിക്കുന്നതിൽ എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടും ദൈവത്തിന്റെ വചനങ്ങൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. 40 സമയം ചിന്തിക്കുന്നതിന് വേണ്ടി ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 46 മുതൽ 56 വരെയുള്ള മറിയാമിന്റെ മാവൂർബോ, പരിശുദ്ധാത്മ നിറവിൽ എലിശുബായെ വന്ദനം ചെയ്യുവാനായി കടന്നു വരുന്ന മറിയാം, വിസിറ്റേഷൻ ഓഫ് സെയിന്റ് മേരി ടു എലിസബത്ത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശന്റെ ഒരു കാരുണ്യം മൂലം എനിക്കും ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാനും ശ്രീ ഹോളിലാൻഡിലൊക്കെ ഒന്ന് പോകാനും ഇതെല്ലാം മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോ 39 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 1:39. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോ നോർത്തിലാണ് നസറത്ത്, സൗത്തിലാണ് യഹൂദിയ. ഇത് തമ്മിൽ ഏകദേശം ഒരു 150 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അപ്പോ 6-ാം മാസത്തിൽ എലിസബത്ത് ഗർഭവതിയായതിന്റെ 6-ാം മാസത്തിൽ ആണ് മറിയമ്മന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷമാകുന്നത്. അതിനുശേഷം മാലാഖ ബലപ്പെടുത്തിയതനുസരിച്ച്, എലിസബായുടെ കാര്യം അറിഞ്ഞതനുസരിച്ച് എലിസബായ ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ ഏകദേശം 150 കിലോമീറ്ററുകളോളം യാത്ര ചെയ്തു വന്നു. അത് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതാണ്. കാരണം നോർത്തിലെ നസറത്തിൽ നിന്ന് യഹൂദിയിലെ യെരുശലേം ദേവാലയത്തിലേക്ക് അവർ വരാറുണ്ട്. അങ്ങനെ ഒരു കാരവനായിട്ട് വന്നപ്പോഴാണ് യേശുക്രിസ്തുവിനെ കൈവിട്ടു പോകുന്നു. പിന്നെ ഒരു 3 ദിവസത്തെ വഴിദൂരം ചെന്നപ്പോൾ ആണ് അവർ അറിയുന്നത് തിരിച്ചു ചെന്ന് യേശുവിനെ കണ്ടെത്തി എന്ന് പറയുന്നു. അപ്പം ഏകദേശം ഒരു 4-5 ദിവസമെങ്കിലും മിനിമം എടുക്കും. ഒരു വലിയ ആൾക്കൂട്ടമായി പോയാൽ കൂടുതൽ സമയമെടുക്കും. ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നെങ്കിൽ എന്തായാലും ഒരു 3-4 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ട് ഇവിടെ യഹൂദിയയിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പൊ അത്രമാത്രം, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ, എയിൻ കരീം എന്ന് പറയുന്ന ഒരു പട്ടണമാണത്. ഹെബ്രോൻ മലയാണ് എന്ന് പറയുന്നു. ഇത് തമ്മിൽ ഏകദേശം ഒരു 5-6 കിലോമീറ്ററിന്റെ ഒക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളയവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ വിസിറ്റേഷൻ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവിടെ ഉണ്ടാവുകയാണ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടതും നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. ഈ വാക്യമാണ് കൃതാർഥനെ അറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് ചേർത്തിരിക്കുന്നത്. കൃതാർഥനെ അറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ എന്നുള്ളത് ഗബ്രിയൽ മാലാഖിയുടെ സല്യൂട്ടേഷൻ ആണ്. അതും സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ളത് എലിശബ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞതും കൂടെ ചേർത്താണല്ലോ കൃതാർഥനെ അറിയമേ എന്ന പ്രാർത്ഥന. പിതാക്കന്മാർ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നുള്ളതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ തലമുറകൾക്കും മറിയമിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്താൻ സ്വന്തം വാക്കുകളല്ല, അതിനേക്കാളുപരി ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയൽ മാലാഖ പറഞ്ഞതും എലിസബത്ത് ചുമ്മാതെ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറഞ്ഞതുമായ വാക്യം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രധാന ചിന്തയും മാഗ്നിഫിക്കാറ്റ് ഓഫ് മറിയമാണ്. 46-ാം വാക്യത്തിൽ മറിയ പറയുകയാണ്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ തലമുറകളും മറിയമിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ആ വാഴ്ത്തല് കിട്ടുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ മറിയമിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്താത്ത ആരും ഈ തലമുറയിൽ ഉൾപ്പെട്ടവരല്ല എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ, അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. അതാണ് മാഗ്നിഫിക്കാറ്റ് ഓഫ് മറിയമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ, അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. അടുത്ത 4 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 51-ാം വാക്യം, തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 1:51. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. ഈ മാഗ്നിഫിക്കാറ്റ് ഓഫ് മറിയമില് ഇതിനെ ഒരു വിപ്ലവകരമായ പാട്ടായിട്ടാണ് പറയുന്നത്. ഒരു റെവല്യൂഷൻ ഇതിനകത്തുണ്ട് എന്നുള്ള, ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാറ്റമെന്ന് മാത്രം അർത്ഥം നമുക്കറിയാം. അത് പ്രധാനമായിട്ടും ഒരു 4 റെവല്യൂഷൻ പറയുന്നുണ്ട്. അതിൽ 1-ാമത്തെ റെവല്യൂഷൻ മോറൽ റെവല്യൂഷനാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറിയമ്മിന്റെ ഈ പാട്ടില് ദൈവം എന്താണ് ഇനി ലോകത്തോട് ചെയ്യാനായിട്ട് പോകുന്നത്, അതിൽ 1-ാമത്തെ കാര്യമാണിത്. എന്താണ് ദൈവം ചെയ്യുന്നത്? തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ കരങ്ങൾ ഇനി ബലം പ്രവർത്തിക്കാൻ പോവുക. ആദ്യം ചെയ്യുന്നത് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം നിഗളം മാറ്റുകയാണ് ദൈവം ചെയ്യുന്നത്. ഇത് മോറൽ റെവല്യൂഷനായിട്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഞാൻ ഈ റെവല്യൂഷന്റെ 4 കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ചേർത്തൊന്ന് ചിന്തിക്കുകയും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഒന്ന് പരുവപ്പെടാൻ നമുക്കൊരു മാറ്റം ആവശ്യമെങ്കിൽ, പ്രത്യേകിച്ച് നോയമ്പിന്റെ ദിവസത്തിലൂടെ പോകുമ്പോൾ നമുക്കൊരു മാറ്റം ആവശ്യമെങ്കിൽ ഇങ്ങനെയൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ആദ്യം തന്നെ ദൈവം നിഗളികളെ തകർത്ത് കളയുക, അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നു. 1 പത്രോസ് 5:5 വായിക്കുന്നു. 1 പീറ്റർ 5:5. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന് ഈ അഹങ്കാരം ഭയങ്കര പ്രശ്നമാണ്. പല വാക്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഈ ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു വാക്യം ഉള്ള എന്റെ വിചാരം, ദൈവം നിഗളികളോടാണ് എതിർത്ത് നിൽക്കുന്നത്. ദൈവം ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നിഗളം എന്നുള്ളത്. അതിനൊരു കാരണം ഉണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ, ദൈവം തമ്പുരാന് ആദ്യത്തെ സൃഷ്ടികർമ്മം നടത്തുന്നത് മാലാഖമാരെയാണ് സൃഷ്ടിക്കുന്നത്. എസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ ഒരു ഗ്ലിംസ് നമ്മൾ കാണുന്നുണ്ട്. എസ്കേൽ ചാപ്റ്റർ നമ്പർ 28:12. അവിടെ സോർ രാജാവിനെ കുറിച്ചുള്ള ഒരു ലാമന്റേഷനായിട്ടാണ് പറയുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു, താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കിരുവാകുന്നു. അതായത് ഇത് സോറാജാവിനെ പറ്റിയാണ് പറയുന്നതെങ്കിലും അന്ന് അവരുടെ ഇടയിൽ ഉള്ള ഒരു ഒരു ട്രഡീഷൻ ആയിരുന്നു, ഒരു ഓറൽ ട്രഡീഷൻ ആയിരുന്നു ഇത്. മാലാഖയുടെ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള ഒരു ഓറൽ ട്രഡീഷൻ. അപ്പൊ നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കിരുവാകുന്നു. ഞാൻ ഈ മോളി വായിച്ച നവരത്നങ്ങളാണ്, 9 രത്നങ്ങളുടെ പേരാണ് അവിടെ പറയുന്നത്. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും. താമസിച്ച് ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും എസക്കിയൽ 28 വേഴ്സ് നമ്പർ 12 ഓൺവേഡ്സ്. നീ ചിറകുപിടർത്ത് മറയ്ക്കുന്ന കിരുവാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോകുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്നെ തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കിരൂപേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. അഹങ്കാരമാണ് നമ്മുടെ വിഷയം. മാലാഹയ്ക്ക് ഇവിടെ ഉണ്ടായതും ഗർവമാണ്. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. അവന് നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു, പക്ഷെ അവന്റെ ഗർവം നിമിത്തവും പ്രഭ നിമിത്തവും അവനതിനെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് നിരസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. അപ്പോ മാലാഖയെ ദൈവം നിരസിച്ചു എന്നർത്ഥം. എന്തുകൊണ്ടാ? നികളം കൊണ്ട്, സാഹസം കൊണ്ട്, അഹങ്കാരം കൊണ്ട്. അതാ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ച് നികളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, ശക്തമായിട്ട് എതിർക്കുന്ന ദൈവം. അത് യെശയ്യാ പ്രവചനത്തിൽ അത് വീണ്ടും കാണുന്നുണ്ട്. യെശയ്യ ചാപ്റ്റർ നമ്പർ 14 വേഴ്സ് നമ്പർ 12 ഓൺവേഡ്സ്. അരുണോദയ പുത്രനായ ശുക്ര ലൂസിഫർ, ഓ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ എന്നാ വിളിക്കുന്നു. ലൂസിഫർ എന്ന് പറയുന്ന മാലാഖയെ അരുണോദയപുത്രനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് ഈ തള്ളിക്കളഞ്ഞതെന്നാണ് ഇവിടെ അതിന്റെ വിശദീകരണം നമ്മൾ കാണുന്നത്. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടയേറ്റ് നിലത്ത് വീണു. അവൻ എന്താ ചെയ്തത്? ഞാൻ സ്വർഗത്തിൽ കയറുന്നു, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതിനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. ഇപ്പൊ ഈ രണ്ട് ഭാഗങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ മാലാഖയെ ദൈവം സൃഷ്ടിച്ചുവെന്നും അവനെ ദൈവം തള്ളിക്കളഞ്ഞുവെന്നും നമ്മൾ കാണും. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്ന ക്രിയേഷൻ ഹിസ്റ്ററിയില് ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം തുടങ്ങുന്ന സമയം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടിയിൽ നിന്നാണ് നമ്മൾ കാണും. ഒരു ചെറിയ വിശദീകരണം ഉള്ളത് നവരത്നങ്ങൾ കൊണ്ട് മാലാഖയെ സൃഷ്ടിച്ചതുകൊണ്ട് അവന് അഹങ്കാരമുണ്ടായി എന്നും, എന്നാൽ മണ്ണിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊടിയായിരിക്കുന്ന, പുഴുവും കൃമിയുമായിരിക്കുന്ന, അല്ലെങ്കിൽ പൊടിയായിരിക്കുന്ന ആ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ അതിനെപ്പറ്റി ചിന്തിക്കുമെന്നും, നീ മണ്ണിലേക്ക് മടങ്ങി ചേരുമെന്നും, അതുകൊണ്ട് എവിടെ നിന്ന് അവൻ എടുക്കപ്പെട്ടു എന്ന് ചിന്തിച്ച് അഹങ്കാരമില്ലാതിരിക്കുമെന്നുമാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചത് എന്നുള്ളതും വളരെ ആധികാരികമായതൊന്നുമല്ല, എങ്കിലും അങ്ങനെ ഒരു ചിന്ത നല്ലതായതുകൊണ്ട് ഞാനത് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മോറൽ റെവല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അഹങ്കാരം നമ്മളിൽ നിന്ന് മാറണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം. അതാണ് ഒരു സൃഷ്ടി, പുതിയൊരു സൃഷ്ടി. ഇവിടെ യേശുവിന്റെ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവം അതിലൂടെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായത്, ഒന്ന്, ഈ അഹങ്കാരം മനുഷ്യനിൽ നിന്ന് മാറണം. നമ്മുടെ ഉള്ളിലും ഈ മാലാഖമാരെ വീഴ്ച്ചു കളഞ്ഞ അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ ആ നികളവും ഗർവവും നമ്മുടെ പ്രഭയും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ തേജസ്സും നമുക്ക് ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊന്നും മാറിയെങ്കിലേ മാറ്റങ്ങൾ സംഭവിക്കൂ എന്നുള്ളതാണ് ഒന്നാമത്തെ സന്ദേശം. 2, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കോസ് 1 അധ്യായമാണ്. അതിന്റെ 52 വാക്യം, 2 സന്ദേശം, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 52. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. അതിനെപ്പറ്റി പറയുന്നത് സോഷ്യൽ റെവല്യൂഷൻ എന്നുള്ളതാണ്. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, പ്രഭുക്കന്മാർ. 2, സിംഹാസനം. 3, താണവർ. എടുത്തു പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ താണവരെ ഉയർത്തി സിംഹാസനത്തിലേക്ക് ഇരുത്തുമ്പോൾ അവൻ പ്രഭുവാകാനായിട്ടല്ല എന്ന് പറയുന്നതിന് വേണ്ടിയ സിംഹാസനമാണ് വിഷയം. പ്രഭുവിനെ സിംഹാസനത്തിലിരുത്തിയപ്പോൾ അവൻ പ്രഭുവിൻ്റെതായ പണി കാണിച്ചു. അതുകൊണ്ട് താണവരെ ഉയർത്തി സിംഹാസനത്തിലിരിക്കുമ്പോൾ ആ താണ അവസ്ഥയിൽ തന്നെ ഇരുന്ന് ദൈവം എന്താണോ സിംഹാസനത്തിലിരുന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് താണവൻ പ്രഭുവാകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നും കൂടെ എനിക്ക് ഇന്ന് ദൈവം നൽകിയൊരു സന്ദേശം ഞാൻ പറയുക. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ദൂരദേശത്ത് അമേരിക്കയിലേക്കൊക്കെ വന്നു നമ്മളെ പല പല നിലകളിൽ ദൈവം ആക്കി വെച്ചു. നമ്മളെ താണപ്പൊടിയിൽ നിന്ന് ദൈവം ഉയർത്തി പല ഇടങ്ങളിലേക്ക് ആക്കി വയ്ക്കുക. അത് നേരത്തെ അവിടെയിരുന്നവർ ചെയ്യുന്ന അതേ പണി ചെയ്യാനായിട്ടല്ല. അതിനേക്കാളുപരി എന്നെയും നിങ്ങളെയും എവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു നമ്മൾ ആ താണ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ യെശയ്യാ പ്രവചനം 41-ാം അധ്യായം വായിക്കുന്ന സമയത്ത് യെശയ്യാവ് 41:14 നമ്മൾ വായിക്കുന്നു ഇങ്ങനെയാണ്: പുഴുവായ യാക്കോബെ, ഇസ്രയേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യും. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രയേലിന്റെ പരിശുദ്ധൻ തന്നെ. എന്നിട്ട് ദൈവം ഈ പുഴുവായിരിക്കുന്ന പുഴുവേ എന്നാണ് വിളിക്കുന്നത്, വേം എന്ന് തന്നെയാണ് ഇസ്രയേലിനെ വിളിക്കുന്നത്. എന്നാൽ അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം 15-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്: ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെയാക്കുകയും ചെയ്യും. അത് യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. കാരണം ഞാൻ ഇതിൽ യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുമ്പോൾ എല്ലാ കുന്നുകളും താഴ്ന്നു വരും, താഴ്വരകൾ സമതലങ്ങളായി മാറും എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സോഷ്യൽ റെവല്യൂഷൻ നടക്കുക. ഉയർന്നിരിക്കുന്നതും താഴ്ന്നിരിക്കുന്നതുമായ അവസ്ഥ സൊസൈറ്റിയിലെങ്ങും ഇല്ല, എല്ലാം ഈക്വാലിറ്റിയിലേക്ക് വരികയാണെന്നുള്ള വലിയ സന്ദേശമാണ്. മെതിവണ്ടിയാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കുന്നുകളെല്ലാം ഇടിച്ച് JCB പോലെ ഇടിച്ച് നിരത്തി നേരെയാക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ടാകുക എന്നുള്ളത് സോഷ്യലിസം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണമെങ്കിൽ പറയാം ഇച്ചിരി കടന്ന് ചിന്തിക്കുന്നെങ്കിൽ. എന്നാൽ അവിടെ സ്പിരിച്വൽ ആയിട്ട് ഈ ഒരു നീതി എല്ലാവർക്കും നടത്തി കൊടുക്കാൻ തക്കവണ്ണം ദൈവം അനേകരെ ഉയർത്തുന്നു എന്ന്. ഇവിടെ പുഴുവായിരിക്കുന്ന യാക്കോബെ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പുഴുവായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ഈ പുഴുവായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് മെതിവണ്ടിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഒത്തിരി ചിന്തിച്ചു അതിനെപ്പറ്റി. അപ്പൊ എനിക്ക് ഞാൻ ഈ പുഴുവിനെ പറ്റി പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയതായ ഉത്തരം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചോലാത്ത് എന്നുള്ള വാക്കാണ്, ഹിബ്രു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ചോലാത്ത്. ചോലാത്ത് എന്ന പുഴുവിന്റെ ആ വാക്കിന്റെ അർത്ഥം ക്രിംസൺ വേം എന്നാണ് അതിനർത്ഥം, സ്കാർലറ്റ് വേം. ദ ക്രിംസൺ വേം ഈസ് എ വെരി സ്പെഷ്യൽ വേം ദാറ്റ് ലുക്സ് മോർ ലൈക്ക് എ ഗ്രബ് ദാൻ എ വേം. When it is time for the female or mother crimson worm to have babies, which she does only one in her lifetime, she finds the trunk of a tree, a wooden fence post or a stick. She then attaches her body to that wood and makes a hard crimson shell. She is so strongly and permanently stuck to the wood that the shell can never be removed without tearing her body completely apart and killing her. The crimson worm then lays her eggs under her body and the protective shell. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഷെൽ ഉണ്ടാക്കി മരത്തിൽ പറ്റി പിടിച്ചിട്ട് പിന്നെ മുട്ടയിടാനായിട്ട് തുടങ്ങുക. When the baby worms or larvae hatch, they stay under the shell. Not only does the mother's body give protection for her babies, but it also provides them with the food the babies feed on the living body of the mother. After just a few days, when the young worms grow to the point that they are able to take care of themselves, the mother dies. As the mother crimson worm dies, she oozes a crimson or scarlet red dye, which not only stains the wood she is attached to, but also her young children. അപ്പൊ ഈ ചത്തുകൊണ്ടിരിക്കുന്ന അമ്മ പുഴു ചെയ്യുന്നതായ കാര്യം, അതാ രക്തനിറം സ്കാർലറ്റ് ആയിരിക്കുന്ന രക്താംബരത്തിന്റെ ആ നിറം, ഡീപ്പ് ബ്ലഡിന്റെ ആ കളർ, അത് ഊസി അത് ഒലിപ്പിക്കും. They are colored scarlet red. The babies are colored scarlet red for the rest of their lives. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആ ചുവപ്പ് നിറം കിട്ടുന്നത്. After 3 days, the dead mother crimson worm's body loses its crimson color and turns into a white wax വിച്ച് ഫോൾസ് ടു ദ ഗ്രൗണ്ട് ലൈക്ക് സ്നോ. അപ്പോ പുഴുവായിരിക്കുന്ന ഈ യാക്കോബ് യേശുക്രിസ്തുവിനെ പറ്റി മെസ്സിയാനിക് സാം നമ്മൾ വായിക്കുന്ന സാംസ് 22 ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 22 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാനോ മനുഷ്യനല്ല ഒരു ക്രിമിയ അത്ര. 22 സങ്കീർത്തനം മെസ്സിയാനിക് സാം, യേശുക്രിസ്തു കൽവരി കുരിശിൽ അനുഭവിച്ച എല്ലാ പീഡാസഹനങ്ങളും ക്രൂസിഫിക്ഷന്റെ മുൻപും ശേഷവുമുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന സങ്കീർത്തനമാണ് 22 സങ്കീർത്തനം. അങ്ങനെ മെസ്സിയാനിക് സാമെന്നോ സാം ഓഫ് ദി ക്രോസ് എന്നോ ഒക്കെ നമ്മൾ വായിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ മനുഷ്യനല്ല ഒരു ക്രിമി അത്രയെന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ അത് സത്യത്തിൽ എഴുതിയിരിക്കുന്നത് ബട്ട് ഐ ആം എ വേം ആൻഡ് നോ മാൻ എന്ന ആ വേം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഇതിനോട് സാദൃശ്യമുള്ള വാക്ക് തന്നെയാണ് ടോലാത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് ഇത് ചേർത്ത് ചിന്തിച്ചേ, യേശുക്രിസ്തു രക്തം ഒഴുക്കി നമ്മെ വിശുദ്ധരാക്കി തീർക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മിലേക്ക് പകരുകയാണ്. ഓരോ ആഴ്ചയും വിശുദ്ധ കുർബാന വായ തുറന്ന് സ്വീകരിക്കുമ്പോൾ നമ്മൾ ആ രക്തനിറത്തിലേക്ക് വരിക. അത് ഈ നോയമ്പിന്റെ ആദ്യത്തെ ദിവസം, ഈ വലിയ നോയമ്പില് യേശുക്രിസ്തു കാനാവിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാവരും ഇച്ചിരി മദ്യം കഴിക്കാനുള്ള ഒരു പെർമിഷനായിട്ടൊക്കെ നമ്മുടെ ആൾക്കാരും ബോധമില്ലാതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ആ വെള്ളം വീഞ്ഞായിത്തീരുന്നു. എന്നാൽ പെസഹ വ്യാഴാഴ്ചയാകുമ്പോൾ ആ വീഞ്ഞിനെ രക്തമാക്കി മാറ്റുക. ഒത്തിരി ചിന്തിക്കണം. വെള്ളം വീഞ്ഞാകുന്നു, വീഞ്ഞ് രക്തമാകുന്നു, ആ രക്തത്താൽ നമുക്ക് ജീവൻ നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:36 വാക്യത്തിൽ വായിക്കുന്നു, എങ്കിലും പടയാളികളിൽ ഒരുവൻ രക്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് പറയമ്പിതാവ് പറയുന്നത്. ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി നമുക്ക് ഇത് കുർബാനയും മാമോദീസയുമാകുന്ന കൂദാശയാൽ നമുക്ക് വെണ്മ നൽകുന്നതിന് വേണ്ടി അവൻ രക്തം ഒലിപ്പിച്ചു എന്ന. അപ്പോൾ നമ്മൾ ആ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ വെണ്മയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാ. യെശയ്യാ പ്രവചനം 1:18 വാക്യം, യെശയ്യാ ചാപ്റ്റർ നമ്പർ 1:18, കം നൗ ആൻഡ് ലെറ്റ് അസ് റീസൺ ടുഗദർ സെയ്ഡ് ദ ലോർഡ്, ദൗ യുവർ സിൻസ് ബി ആസ് സ്കാർലറ്റ് ദേ ഷാൽ ബി ആസ് വൈറ്റ് ആസ് സ്നോ, ദൗ ദേ ബി റെഡ് ലൈക് ക്രിംസൺ ദേ ഷാൽ ബി ആസ് വൂൾ. വരൂ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെയായിത്തീരും, രക്താംബരം പോലെയായിരുന്നാലും അത് പഞ്ഞിനൂൽ പോലെ വെണ്മയുള്ളതായിത്തീരും എന്ന് തിരുവചനം സൂചിപ്പിക്കുക യെശയ്യാ 1:18. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പും വെണ്മയും സാധ്യമാണ്. അപ്പൊ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രക്തം നമ്മൾ സ്വീകരിച്ച് സ്കാർലറ്റിന്റെ കളറുള്ളവരായി തീരുകയാണ്. എന്നാൽ അത് പൂർണതയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ വെണ്മയുള്ളവരായിട്ട് മാറുക. ഈ അമ്മ പുഴു വെണ്മയുള്ളതായി തീരുന്നത് പോലെ നമുക്ക് എവിടെ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ പ്രകാശത്തിന്റെ വസ്ത്രം യേശുവിന്റെ രക്തത്താൽ നമ്മൾ ധരിക്കുക. തിരുമേനിമാരൊക്കെ ചുമന്നുപ്പായിട്ട് ഒന്ന് നടക്കുന്നതിന്റെ ഒക്കെ അർത്ഥം അതാണല്ലോ. ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വെണ്മയുള്ളവരാക്കി തീർക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് മരുഭൂമിയിൽ രക്താംബരം ധരിച്ചു വരുന്നവൻ ഇവൻ ആരെന്ന് ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ പുഴുവിന്റെ കാര്യത്തിൽ ദ റെഡ് ഡൈ എക്സ്ക്രീറ്റഡ് ഫ്രം ദി ക്രിംസൺ വേം വാസ് യൂസ്ഡ് ഇൻ ദ ഹൈ പ്രീസ്റ്റ് റോബ് ആൻഡ് പ്രോബബ്ലി ഫോർ റെഡ് ഡൈ യൂസ്ഡ് ഓൺ റാം സ്കിൻ ടു ക്രിയേറ്റ് ദി കവറിംഗ് ഓഫ് ദി ടാബർനാക്കൾ ഇൻ ദി വിൽഡർനെസ്. യൂസസ് ഓഫ് ദിസ് റെഡ് ഡൈ കണ്ടിന്യൂ ടുഡേ. ദ വേംസ് ബോഡി ആൻഡ് ഷെൽ വൈൽ സ്റ്റിൽ റെഡ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ ട്രീ are scraped off and used to make what is called royal red dye. The waxy material is used to make high quality shellac, which is used in Middle East as a wood preserver, and the remains of the crimson worm are also used in medicines that help in regulating the human heart. Appo kevalam oru pulu ennu paranju nammal ezhuthi thelliya oru kaaryathe petti naan ithra neram paranjondirunne. അതായത് താണവരെ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ താൻ പുഴുവായിരിക്കുന്ന യാക്കോബേ എന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം യേശുക്രിസ്തു കാൽവരി കുരിശ് കടന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ല പുഴു അത്രയെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പറയുകയാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ റെവല്യൂഷൻ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അത് ആത്മീയമായി നമുക്ക് ഉന്നതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒഴിവിന്റെ അവസ്ഥയിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മളുടെ ആ അവസ്ഥയൊന്നും മാറുകയാണ്. നമ്മൾ ഇത്രയും നാളെ ഇരുന്ന കസേരയൊന്ന് മാറി ഞാനൊരു പിതാവായി, ഞാനൊരു അപ്പനായി അമ്മയായി, ഞാനൊരു ജോലിക്കാരനായി ജോലിക്കാരിയായി, അല്ലെങ്കിൽ ഞാനൊരു അച്ഛനായി മെത്രാച്ഛനായി, അല്ലെ ബാവായി, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായി, ഗുരുവായി, അധ്യാപകനായി, ഞാൻ ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, അവിടേക്ക് ദൈവം എന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ എന്റെ പുഴുത്വം നീങ്ങി പ്രഭുത്വത്തിലേക്ക് വരണമെന്ന് അർത്ഥമില്ല. നമ്മള് നമ്മളെ ഉദ്ദേശിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ താഴ്മയുള്ള മനസ്സോടുകൂടി തന്നെ നമ്മുടെ ശുശ്രൂഷകളെ നിർവഹിപ്പാൻ, അങ്ങനെ ഒരു സോഷ്യൽ റവല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് താണവരെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് അവസ്ഥ മാറ്റിക്കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നും കൂടി ആത്മീയമായി ചേർത്ത് ചിന്തിക്കാം. മൂന്നാമതായി 53 വാക്യമാണ്, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 53. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു എക്കോണമിക് റെവല്യൂഷൻ ആണ്. നമ്മള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചെല്ലുമ്പം 6 ചോദ്യങ്ങളേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ 31 മുതൽ 46 വരെ വാക്യങ്ങളിൽ. ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ അനാഥനായിരുന്നു. വാട്ട് വാസ് യുവർ റെസ്പോൺസ്? അത്രേ ഉള്ളൂ. അതായത് വിശന്നിരിക്കുന്നവന് ഇതിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. ഏശയ്യാ 58 നമ്മൾ വായിക്കുന്നത് നോയമ്പ് ഉപവാസം എന്ന് പറയുന്നത് എന്താ? മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക, വിശന്നിരിക്കുന്നവന് നീ അപ്പം നുറുക്കി കൊടുക്കുക, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക, ദരിദ്രനോട് നീ താല്പര്യം കാണിക്കുമെങ്കിൽ നിന്റെ പ്രകാശം ഉഷസ് പോലെ ആയിത്തീരും എന്നാ തിരുവചനം എഴുതിയിരിക്കും. അതുകൊണ്ട് വിശന്നിരിക്കുന്നവർക്ക് നമ്മുടെ ഒരു ഷെയറിംഗ് നമ്മുടെ അത് പങ്കുവയ്ക്കൽ നമുക്ക് സാധിക്കണം. അതിലൂടെയാണ് എക്കോണമിക് റെവല്യൂഷൻ ഉണ്ടാകേണ്ടത്, ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അവസാന ഭാഗം സമയച്ചിരിക്കുകയുണ്ട്, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവസാന ഭാഗത്ത് നമ്മൾ കാണാം 54 വാക്യത്തിൽ, നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിന് അവന്റെ സന്തതിക്ക് എന്നേക്കും കരുണ പുറക്കേണ്ടതിന് തന്റെ ദാസൻ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. അപ്പൊ ആത്മീയ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു, സ്പിരിച്വൽ റെവല്യൂഷൻ. അപ്പോ മോറൽ റെവല്യൂഷൻ, സോഷ്യൽ റെവല്യൂഷൻ, എക്കോണമിക് റെവല്യൂഷൻ ആൻഡ് സ്പിരിച്വൽ റെവല്യൂഷൻ. സ്പിരിച്വൽ റെവല്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ് സ്പിരിച്വൽ റെവല്യൂഷൻ? പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിന് അവന്റെ സന്തതിക്കും എന്നേക്കും എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് സന്തതിക്കും കൊടുത്തതുപോലെ ഒരു ദേശം, കനാൻ ദേശം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ വെച്ചിരിക്കുന്ന കിങ്ഡം ഓഫ് ഗോഡ്, സ്വർഗരാജ്യത്തിലേക്കുള്ള, കനാനിലേക്കുള്ള, സ്വർഗീയ കനാനിലേക്കുള്ള പ്രയാണത്തിലാണല്ലോ നമ്മൾ. നോയമ്പും ഉപവാസവും ആരാധനയും കൗദാശിക ജീവിതവും അച്ഛനും മെത്രാച്ഛനും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാരും കൂടെ ചേർന്നുകൊണ്ടുള്ള ആത്മീയ ജീവിതം, അത് സ്വർഗീയ കനാനിലേക്കുള്ള യാത്ര, അത് അബ്രഹാമിന് അവന്റെ സന്തതിക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വീണ്ടും എന്നെ ചിന്തിപ്പിച്ചു, അബ്രഹാമിന് അവന്റെ സന്തതിക്ക് എന്നേക്കും കരുണ ഓർക്കേണ്ടത്, മേഴ്സി, കരുണ. ഇത് കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ കൃപയ, ദൈവത്തിന്റെ കരുണ. കൃപ എന്ന വാക്ക് ഗ്രേസ് ആണ്, പക്ഷെ കരുണ, മേഴ്സി എന്ന വാക്ക് എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ദൈവത്തിന്റെ കരുണ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അർഹതയില്ലാത്തത് കിട്ടുന്നതാണ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലോകത്ത് ജീവിക്കുമ്പം എനിക്കിപ്പോ അമേരിക്കയ്ക്ക് വരാൻ സാധിച്ചു, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മറ്റെന്തെങ്കിലും ഒക്കെ, എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ദൈവം തരുന്നു, അത് കൃപയാണ്. പക്ഷെ അർഹതയുള്ളത് കിട്ടാതിരിക്കുന്നതാണ് കരുണ. എന്റെ സ്വഭാവം, പി സി ജോർജിന്റെ സ്വഭാവം വെച്ചാൽ അച്ഛന് കിട്ടാൻ അർഹതയുള്ളത് തന്നെ നല്ല അടി കിട്ടണം. അപ്പോ ന്യായവിധിയുടെ ദിവസം ആ അടി മാറിപ്പോവുക, അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടണം, അതാണ് കരുണ. മനസ്സിലായല്ലോ? അപ്പോ അർഹതയില്ലാത്തത് കിട്ടുന്നത് കൃപയും അർഹതയുള്ളത് കിട്ടാതിരിക്കുന്നതാണ് കരുണ. അപ്പോ നമ്മൾ അതിനുവേണ്ടി ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ ഇവനെ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത്രേ ഉള്ളൂ. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ സിന്നർ, ദൈവമേ പാപിയായനോട് കരുണ ചെയ്യണമേ. അപ്പൊ ഈ സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ദൈവത്തിന്റെ കരുണയാണ് ആവശ്യം. അപ്പൊ അടികളെയും കോപത്തിനും അടികളെയും നീക്കണം എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറിയലായസോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുൻപിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ദൈവം നമുക്ക് ദൈവത്തിന്റെ ദാനമായി നൽകേണ്ടതായ ഒരു കാര്യമാണ്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ചിന്തിക്കണം. നമ്മുടെ അഹങ്കാര മനസ്ഥിതി നമ്മളിൽ നിന്ന് മാറണം. ഒരു മോറൽ റെവല്യൂഷന് വേണ്ടി സോഷ്യൽ റെവല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മളെ പല നിലകളിലാക്കി വെച്ചിരിക്കുന്ന അവിടെ നമ്മുടെ അവസ്ഥ മറന്നു പോകാതെ പ്രവർത്തിക്കാൻ സാധിക്കണം. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ സ്പിരിച്വൽ റെവല്യൂഷൻ ഉണ്ടാകും. ആത്മീയമായി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് സാധിക്കും. ഈ ക്രിസ്മസിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാനായിട്ട് പോവുക. മാഗ്നിഫിക്കാറ്റ് ഓഫ് മറിയം എന്നുള്ള ഓർക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് അഹങ്കാര മനസ്ഥിതി മാറ്റി. അതാ പശുത്തൊഴുത്തം എന്ന് പറയുന്നത് അഹങ്കാരമില്ലാത്ത ആർക്കും വേണ്ടാതെ കിടക്കുന്ന പിവോട്ടൊന്നുമല്ല, മെയിൻ സ്ട്രീം ഒന്നുമല്ല, ആർക്കും വേണ്ട ഔട്ട്സ്കോട്ടിൽ കിടക്കുന്നതായ കാര്യം, നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും ഒക്കെ ഒരുപക്ഷെ കിടക്കുന്ന കാര്യം, പക്ഷെ താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യും. ആ ഒരു അഹങ്കാര മനസ്ഥിതി മാറ്റി യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ഈ ഒരു സോഷ്യൽ റെവല്യൂഷൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. അതൊരു കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളത് അത് അത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്, സഭാജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഈ നോയമ്പ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കും.
തിരുമേനി ഒരു വാക്ക് റിഫ്ലക്ഷൻ പറഞ്ഞതിന് ശേഷം ഐസക് അച്ഛനെ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. തിരുമേനി,
ബഹുമാനപ്പെട്ട പി സി ജോർജ്, വളരെ ഹൃദ്യമായി ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓർത്തിരിക്കേണ്ട നല്ല സന്ദേശം നമുക്ക് നൽകി. അച്ഛന് ദൈവം വളരെ അനുഗ്രഹമായ ദാനമായി നൽകി വലിയൊരു ഒരു ഇതാണ് നന്നായി സുവിശേഷം അറിയിക്കാനുള്ളത്. അച്ഛനെ നന്നായിട്ട് ശുശ്രൂഷിച്ചു എന്നുള്ളതിന് സംശയം എന്നില്ല. അച്ഛൻ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ചിന്തകൾ മനസ്സിൽ ഉണ്ടാവട്ടെ. മോറൽ റെവല്യൂഷനും സോഷ്യൽ റെവല്യൂഷനും എക്കണോമിക് റെവല്യൂഷനും സ്പിരിച്വൽ റെവല്യൂഷനിലൂടെ നമുക്ക് ആ ക്രിസ്തുവിനേക്ക് ആയിത്തീരാനുള്ള അനുഭവം ഉണ്ടാവട്ടെ. സെൻസ് ഐസക് ദ സിറിയ എന്നൊരു സഭാപിതാവ് ഉണ്ട്. ആ പിതാവ് പറയുന്ന രണ്ട് മൂന്ന് വാക്കുകൾ ഓർത്തിരിക്കുക. നേറ്റിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ദിസ് ഈസ് എ നൈറ്റ് ഓഫ് ദി ഹംബിൾ വൺ, ലെറ്റ് നോ വൺ ബി പ്രൗഡ്. ഇത് വിനീതനായവന്റെ ദിവസമാണ് കടന്നു വരുന്നത്, അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാതെ ജീവിപ്പാടെ കൊണ്ടും സാധിക്കട്ടെ. രണ്ടാമത് പറയുന്നത്, നൗ ദിസ് ഇസ് എ ഡേ ഓഫ് ജോയ്, ലെറ്റ് അസ് നോട്ട് റിവഞ്ച്. ഇത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങളാണ്, അതുകൊണ്ട് പ്രതികാരത്തിന്റെ അനുഭവങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ തക്കവണ്ണം ശ്രമിക്കാം. മൂന്നാമത്, ദിസ് ഇസ് എ ഡേ ഓഫ് പീസ്, ലെറ്റ് അസ് നോട്ട് ബി കോൺക്വേർഡ് ബൈ ആങ്കർ. ഇത് സമാധാനത്തിന്റെ ദിവസമാണ്, ദേഷ്യവും പ്രതികാരവും വഞ്ചനയും ഒന്നുമില്ലാത്ത നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമകളായ തീരുമാനം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. എല്ലാ ദൈവകൃപയും എല്ലാ പരിപാലനവും ദൈവത്തിന്റെ സാന്നിധ്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ചുകൊണ്ട് എല്ലാവരുടെയും പേരെ പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹകരമായി വിനയത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. ദൈവം നമ്പരാൻ എല്ലാവരെയും വാഴ്ത്ത് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പി സി ജോർജ്.
തിരുമേനി, ഇന്നത്തെ മുഖ്യ സന്ദേശം നമുക്ക് വേണ്ടി നൽകിയ ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ. വന്നേ വൈദികരെ, കർത്താവിൽ പ്രിയ വിശ്വാസ സമൂഹമേ, വളരെ ശ്രേഷ്ഠമായ ഒരു വചന സന്ദേശം തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടും ദൈവമാതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയും പി സി ജോർജ് അച്ഛൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു. അതിന് ആവശ്യവും അനുയോജ്യവുമായ ചില കൂട്ടിച്ചേർക്കലുകൾ അഭിനന്ദനായ തിരുമേനിയും നൽകി. പിന്നെ മൂന്നാമതൊരു കൺക്ലൂഷന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ വിചാരം. എങ്കിലും രാജേഷ് അച്ഛൻ അത് അനൗൺസ് ചെയ്തതുകൊണ്ട് ഞാനൊരു വാക്ക് കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കട്ടെ. ദൈവശാസ്ത്രപരമായി ഓരോ കാര്യങ്ങളെയും വിചിന്തനം ചെയ്യുക എന്നുള്ളത് പ്രസംഗ കലയിൽ വളരെ പ്രധാനപ്പെട്ട അടങ്ങിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാൻ മുമ്പ് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഏത് അനുഷ്ഠാനങ്ങളും ഏത് ആഘോഷങ്ങളും ആചാരങ്ങളും പെരുന്നാളുകളും ഒക്കെ എടുക്കുമ്പോൾ അതിനൊരു ദൈവശാസ്ത്ര അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു സെലിബ്രേറ്റി എലമെന്റ് ഉണ്ട്. പലപ്പോഴും നമുക്കിഷ്ടം അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലെ സന്തോഷം പെട്ടെന്നൊരു ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ആഘോഷത്തിലൂടെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ദൈവമാതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ദിവ്യമായ അനുഭവത്തെ തലമുറകളിലേക്ക് നൽകുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ശ്രേഷ്ഠമായ അനുഭവമാണ് മാഗ്നിഫിക്കാറ്റ് എന്നൊരു വാക്കിലൂടെ അറിയപ്പെടുന്നത്. അതൊരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല, തലമുറകൾക്ക് വേണ്ടി ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിലൂടെ ചില നന്മകളെ പ്രദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് വായിച്ചിട്ടുള്ള പുസ്തകത്തിൽ ക്വാളിറ്റി ഓഫ് എ ലീഡർ ആൻഡ് ക്വാളിറ്റി ഓഫ് എ പൊളിറ്റീഷ്യൻ. രണ്ടിനും ചെറിയ ഉത്തരമാണ് നൽകുന്നത്. ക്വാളിറ്റി ഓഫ് എ പൊളിറ്റീഷ്യൻ, അവരെപ്പോഴും നോക്കുന്നത് അടുത്ത ഇലക്ഷന് മുമ്പ് അവർക്ക് വീണ്ടും വിജയിക്കാനാകുമോ. ക്വാളിറ്റി ഓഫ് എ ലീഡർ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരം, അവർ എപ്പോഴും ചിന്തിക്കുന്നത് തലമുറകൾക്ക് എന്ത് നൽകുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ജീവിതത്തിലും പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ ജീവിതാനുഭവത്തിലും പ്രത്യേകമായി തെളിഞ്ഞു കാണുന്നത് തലമുറകളിലേക്ക് എന്ത് നൽകാൻ പറ്റും. അത് തന്നെയാണ് സഭയുടെ ദൗത്യം. നമ്മുടെ കൂട്ടായ്മയുടെ ദൗത്യവും അത് തന്നെയാകണം. കുടുംബങ്ങളുടെ ദൗത്യവും അത് തന്നെയാകണം. വളരെ വിശിഷ്ടമായ ഒരു ഭോജനം ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ നമുക്ക് നൽകി. ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ഒരു സന്ദേശം തലമുറകൾക്ക് അത് എപ്രകാരം അനുഭവവേദ്യമാക്കുവാൻ സാധിക്കും എന്നുള്ള പ്രായോഗിക ചിന്തയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കട്ടെ. അതൊരു പുതിയ വിത്തായി മുളയ്ക്കട്ടെ. ക്രിസ്മസിന് അനുയോജ്യമായ വളർച്ചകൾ അതിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കുകൾ പൂർത്തീകരിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ ധന്യമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നൽകിയിട്ടുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത്. ഒരു ജോർജി ജോർജിനെ അവിടുത്തെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോർജി ജോർജ്, അതുപോലെ തന്നെ ഒരു രാജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹാർട്ടിന്റെ പ്രോബ്ലമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഷാജിയെ സ്റ്റീഫനിൽ സമർപ്പിക്കാം. ഒരു ജോസ് ഫ്രം അടൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സുരലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജൊഹാനെ ദൈവം ഭാഗം ഓർക്കാം. ബേബിക്കുട്ടിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സൂസി, മത്തായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു തമ്പിയെ ദൈവം ഭാഗം ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജേക്കപ്പിനെ ഓർത്ത് വീണ്ടും ദൈവം ഭാഗം ഓർക്കാം. ഗ്രേസി ഓർത്ത് പ്രാർത്ഥിക്കാം. പോൾ ഫിലിപ്പ്, തോമസ്, സജിയുടെ സൗഖ്യത്തിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ ജോഹാൻ, ഷാനറ്റ്, സ്പൈൻ പ്രോബ്ലം ഉള്ള സോനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൂസിയെ ദൈവം ഭാഗം ഓർക്കാം. സെമിനാരി വിദ്യാർത്ഥി ആയിരിക്കാം സാം തോമസിനെ ഓർക്കാം. ആര്യ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോൺ ജേക്കബ്, ലാലു ജോൺ, അനന്യ മാത്യു, രാജു, ലിസി എബ്രഹാം, രാജൻ തോമസ്, ഡാലസിലുള്ള ഫാറാമ, ആലിസ് ജോസഫ്, ലളിത, ജിമ്മി, ശാന്തി, പാൻസി, ജോയൽ, ജോയൽ മാത്യു, മോളി, തേറ, ടോബി, ഇവരെ നമ്മൾ സാധാരണ ഓർക്കാറുള്ള നമ്മുടെ കുഞ്ഞുമോനെ ബണ്ടിലിൽ മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ട് ദൈവവും ബാക്കി പ്രാർത്ഥിക്കാം. ഇപ്പോൾ സക്കറിയ റമ്പാച്ചൻ പ്രാർത്ഥനയ്ക്ക് നേർത്തു നൽകുന്നതായിരിക്കും.
മാർക്കുമോൾ, സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചു. നല്ലൊരുറക്കം ഞങ്ങൾക്ക് നൽകി പുതിയ പ്രകാശം കാണുവാൻ ഞങ്ങളെ സഹായിച്ചു. ദൈവമായ കർത്താവേ, ഓരോ ദിവസം അവിടുത്തെ ദാനമാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. നൽകിയിരിക്കുന്ന ദാനം അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ചെയ്തുപോയ സ്ഥല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമായ കർത്താവേ, ഈ പ്രെയർ ലൈനിൽ ചേർന്നിരിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി നിഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ്, നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നും മറക്കാതെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ മറ്റുള്ളവർ പങ്കാളികളാകുവാൻ ആ വിശാലമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് ഈ നോയമ്പ് ദിവസങ്ങളിൽ അങ്ങയുടെ ജനനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാനും അങ്ങേ പോലെ ആയിത്തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി നിഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുസാന്നിധ്യവും സ്നേഹവും സന്തോഷവും സമാധാനവും ഞങ്ങൾ ചെന്ന് ചേരുന്ന എല്ലാ ഭവനങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ ജനങ്ങളിലും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവമായ കർത്താവ്, രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അനേകർ നിന്നെ തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവേ, രോഗ അവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൽപരമേൽപ്പിക്കുന്നു. കഴിക്കുന്ന മാർഗങ്ങളെല്ലാം അവിടെ നീ പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവേ, പരിശുദ്ധ സഭയും എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും ഇതിനെ അധിപനെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ ജനങ്ങളെയും അങ്ങയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ ഓരോ ദിവസം വഴി നടത്തണമേ. എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാനും അനേകർക്ക് നന്മകൾ പ്രവർത്തിക്കുവാനും അനേകർക്ക് അങ്ങയുടെ ആശ്വാസം പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ മുഖാന്തരമാക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നും എന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരോടുകൂടിയും പ്രത്യേകം നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരോടുകൂടിയും ഇതിനല്പമാധികമായ നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരോടുകൂടിയും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും അവരുടെ ആഗ്രഹങ്ങളോടുകൂടിയും പിന്നെ മുന്നോട്ട് എല്ലാ പ്രവർത്തനോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
അഭിനന്ദനത്തിന്റെ മനസ്സിന്റെ അനുവാദത്തോടുകൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. തിരുവേനയ്ക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യം നൽകാൻ തിരുവിനെ നേതൃത്വം നൽകുന്നത് എങ്കിൽ തന്നെയും ഔപചാരികമായിട്ട് തിരുമനസ്സിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത നമുക്ക് പ്രത്യേകിച്ച് നോമിന്റെ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ആശയം തന്നെ പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട പി സി ഓറച്ചനുള്ള സ്നേഹം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ നല്ല വാക്കുകളും സാന്നിധ്യവും ഇതിലുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ആന്റി വർത്ത് പ്രാർത്ഥിക്കുന്നു. അമറിയ ആന്റി വർത്ത് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരോടും പ്രത്യേകിച്ച് വന്നിയ മാമനച്ചന് അത്യാവശ്യമായിട്ടും രണ്ട് കാര്യങ്ങളുള്ളതും സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അച്ഛനെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. അങ്ങനെ വി സി വർഗീസച്ചൻ, ഐസക് അച്ഛൻ, സത്രയാറമ്പാച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും വളരെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിലെ പരിപാട്ട മനോജ് അല്പമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധമായ നോമ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.